Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ. കുട്ടികളും മാധ്യമങ്ങളും, അല്ലെങ്കിൽ കുട്ടികളിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ചിന്താമലരുകൾ കേൾക്കാമിന്ന്.
മാധ്യമാധിപത്യമുള്ളൊരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതചര്യകളെയും പെരുമാറ്റരീതികളെയും മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നു, അവ ഭരിക്കുന്നു. കുടുംബങ്ങളിലെ ജീവിതക്രമങ്ങൾ പലപ്പോഴും ടിവി പരിപാടികളെയും സീരിയലുകളെയും ആശ്രയിച്ചാണ് നീങ്ങുന്നത്. കുട്ടികളുടെ വളരുന്ന മനസ്സുകളെ മാധ്യമങ്ങൾ അധികവും സ്വാധീനിക്കുന്നത്. അവർ പിറന്നു വീഴുന്നത് അങ്ങനെയുള്ളൊരു ജീവിതക്രമത്തിലേക്കും മാധ്യമ സംസ്കാരത്തിലേക്കുമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് കുട്ടികൾക്ക് കിട്ടുന്ന ഡിജിറ്റൽ കളിക്കോപ്പുകളും അവർക്ക് കയ്യെത്താവുന്ന ദൂരത്തിലെ മൊബൈലും ഐഫോണും ഐപാഡും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമെല്ലാം അവരുടെ വിരൽത്തുമ്പിലെ കളിപ്പാട്ടങ്ങളായി മാറുന്നു. മാധ്യമങ്ങൾക്കുള്ള ക്രിയാത്മകമായ കരുത്തും കഴിവും ഈ യുഗത്തിന്റെ സവിശേഷതയാണ്. ഇന്നിന്റെ യാത്രാ സൗകര്യങ്ങളും തൊഴിൽ സംവിധാനങ്ങളും കളിയും കാര്യവുമെല്ലാം മാധ്യമങ്ങളെ കേന്ദ്രീകരിച്ചാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾക്കുള്ള ക്രിയാത്മകമായ കരുത്തിനെ അംഗീകരിക്കുമ്പോൾ അവ കുട്ടികളിൽ നിഷേധാത്മകമായി ചെലുത്താവുന്ന സ്വാധീനത്തിലേക്ക് വിരൽ ചൂണ്ടുകയും അവബോധമുണർത്തുകയുമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആമുഖമായി പറയട്ടെ.
ടെലിവിഷൻ കാണരുത്, സിനിമ കാണരുത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കരുത് എന്ന് പറയുക ഇന്ന് സാധ്യമല്ല. പറയുന്നത് ശരിയുമല്ല. മാധ്യമ പിന്തുണയോടെ നീങ്ങുന്നൊരു ലോകത്ത് എങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകും? മാധ്യമങ്ങൾ നന്മയ്ക്കുള്ള ചാലകശക്തികളാണ്, നന്മയുടെ ഉപാധികളാണവ. നന്മയുടെ ഉപകരണങ്ങൾ തിന്മയ്ക്കായി ഉപയോഗിക്കുന്നത് മനുഷ്യ സ്വഭാവം തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, വളരെ ഉപകാരപ്രദമായ നിത്യോപയോഗ സാധനമാണ് കത്തി അല്ലെങ്കിൽ പിച്ചാത്തി എന്ന് സാധാരണ നാം പറയുന്നത്. എന്നാൽ അത് അപരനെ ഉപദ്രവിക്കാനും മുറിപ്പെടുത്താനും ഉപയോഗിക്കാറില്ലേ ചിലപ്പോഴെങ്കിലും? അതിനാൽ കുട്ടികൾക്ക് ഒരു മാധ്യമ അവബോധം നൽകേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്. ഒഴുകിയെത്തുന്ന വെള്ളവും വെളിച്ചവും പോലെ ഇന്ന് മാധ്യമ ശൃംഖല വളർന്നു വലുതായി അത് ആധുനിക വിവര സാങ്കേതികതയുടെ വൻ ലോകമായി മാറിയിരിക്കുകയാണ്. മാധ്യമങ്ങളുടെ മാസ്മര ശക്തിയിലും സ്വാധീന വലയത്തിലും ഇന്നത്തെ ലോകം അമർന്നിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ കെണിയിൽപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പറ്റി നാം ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുന്നു പോലുമില്ല. മാധ്യമങ്ങൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്, കുട്ടികളെയാണ്.
കള്ളക്കരി മടിക്കട്ടുറുമ്പ് കാട്ടിലായാലും വീട്ടിലായാലും മുട്ടി മുട്ടി പോണതെന്താണ്?
അത്താഴം കഴിഞ്ഞ് കുടുംബത്തിൽ അച്ഛനും അമ്മയും കൂടി അയൽക്കാരുമായുള്ള ചെറിയ വഴക്കിന്റെ കാര്യം പറയുകയാണ്. മകൻ താഴെ കാർപ്പറ്റിലിരുന്ന് കാറോടിച്ച് കളിക്കുകയായിരുന്നു. എന്നാൽ എല്ലാം കാതോർത്ത 4 വയസ്സുകാരൻ പുലമ്പിയതിങ്ങനെയാണ്: അച്ഛ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കുത്തിക്കൊല്ലാം. അവൻ പറയുകയും കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് TV അധ്യാപകനായി മാറുന്നുണ്ട്. പണ്ട് അധ്യാപകരും ആത്മീയ നേതാക്കളും ഗുരുക്കന്മാരും പങ്കുവച്ചിരുന്ന മൂല്യങ്ങളുടെയും സാരോപദേശങ്ങളുടെയും സ്ഥാനം TV കൈക്കലാക്കിയിരിക്കുകയാണ്. സംസാരവും പെരുമാറ്റവും ചിന്താധാരയുമെല്ലാം കുട്ടികളുടെ ഇഷ്ടതാരങ്ങളുടെയും കഥാപാത്രങ്ങളുടേതുമായി മാറിയിരിക്കുന്നു. എന്തുടുക്കണം, എന്ത് ഭക്ഷിക്കണം, എങ്ങനെ നടക്കണം എന്നെല്ലാം പറയുന്നത് TV, ഇന്റർനെറ്റ് മുതലായ മാധ്യമങ്ങളാണ്. മിക്കി മൗസിന്റെ ചടുതലയിൽ ഇളയതോ മൂത്തതോ ആയ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്ന പിഞ്ചുബാലന്റെ പ്രവൃത്തികളുടെ ഉത്തേജനം TVയാണ്. സൂപ്പർമാൻ വേഷധാരിയായി ഉയരങ്ങളിൽ നിന്ന് ചാടി അമാനുഷികത പ്രകടമാക്കി അപകടങ്ങളിൽപ്പെടുന്ന കുട്ടികളുടെ നിഷേധാത്മകമായ പ്രായോജകർ മാധ്യമങ്ങളല്ലേ?
ശരിയായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളർച്ചയ്ക്കുതകുന്ന വളരെ ശക്തമായ ഉപകരണങ്ങളാണ് മാധ്യമങ്ങൾ, സംശയമില്ല. വാർത്തകൾ അതിവേഗം എത്തിക്കാൻ മാത്രമല്ല സാമൂഹിക സാംസ്കാരിക പുരോഗതിയിൽ മനുഷ്യരെ പങ്കുകാരാക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു. പിന്നെ എല്ലാം മനുഷ്യൻ്റെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വിദ്യാഭ്യാസ പുരോഗതിക്കും ധാർമ്മിക വളർച്ചയ്ക്കും എന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ മാധ്യമ സൗകര്യങ്ങൾ കൊണ്ടും അവയുടെ വേഗത കൊണ്ടും വിവരസാങ്കേതികതയുടെ സമൃദ്ധമായ ലഭ്യത കൊണ്ടും നമ്മുടെ ലോകം ഇന്ന് ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുന്നു. അതിരുകളില്ലാത്തൊരു വിസ്മയ വിസ്തൃത വലയമായി മാറിയിരിക്കുന്നു നമ്മുടെ ലോകം. ഏത് മുക്കിനും മൂലയിലും നടക്കുന്ന സംഭവങ്ങൾ അനുനിമിഷം വിരൽത്തുമ്പിൽ നമ്മുടെ മുറിയിലും മുന്നിലും എത്തുന്നു. അതിനാൽ നന്മയുടെ അവബോധം വളർത്തി ജനങ്ങളെ കർമ്മോന്മുഖരാക്കുവാൻ ഇന്റർനെറ്റ്, ഐഫോൺ, ഐപാഡ്, TV, സിനിമ പോലുള്ള ആധുനിക സമ്പർക്ക മാധ്യമങ്ങൾക്കും അവയുടെ പരിപാടികൾക്കും കരുത്തുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ പുരോഗതിക്കായും ഇന്ന് മാധ്യമങ്ങൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്.
മാധ്യമങ്ങൾക്ക് അടിയറ പറയുകയല്ല വേണ്ടത്, പകരം ഉത്തരവാദിത്വത്തോടെ കുടുംബത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അവ ഉപയോഗിക്കുന്നതിനുള്ള കരുത്തർജിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നന്മയുടെ ചാലകശക്തിയായ മാധ്യമങ്ങൾ ശരിയാവണ്ണം നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള അവബോധവും കരുത്തും നൽകുന്ന പ്രക്രിയയ്ക്കാണ് മാധ്യമാവബോധം അല്ലെങ്കിൽ മാധ്യമബോധനം, മീഡിയ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ കൊലപാതകത്തിലും ക്രൂരകൃത്യങ്ങളിലും ഏർപ്പെടുന്ന സംഭവങ്ങൾ സർവോപരി വർദ്ധിച്ചു വരികയാണ്. തോക്കുപയോഗിച്ച് സ്കൂൾ വിദ്യാർത്ഥി സഹപാഠിയെ അല്ലെങ്കിൽ അധ്യാപികയെ വകവരുത്തുന്ന സംഭവങ്ങൾ പാശ്ചാത്യ ലോകത്തിൻ്റേതെന്ന് പറഞ്ഞ് തള്ളാവുന്നതല്ല. ഭാരതത്തിലും കൊച്ചു കേരളത്തിലും കത്തിയും കടാരയും എടുക്കുന്ന കുഞ്ഞിക്കൈകളുടെ സമാന സംഭവങ്ങൾ സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നാം ചിന്തിക്കുന്നത് ഉചിതമാണ്. നാടിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അനുദിനം വളർന്നുവരുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ദൈവത്തിന്റെ നാട്ടിലും സംസ്കാര സമ്പന്നരുടെ മണ്ണിലും അഭ്യസ്തവിദ്യരുടെ സമൂഹത്തിലുമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും അതുപോലുള്ള ക്രിമിനൽ സംഭവങ്ങളുടെയും കണക്കിൽ ഇന്ന് കേരളം മുൻപന്തിയിലാണെന്ന് പറയാൻ വിഷമം തോന്നുന്നു.
ദൈവത്തിന്റെ സ്വന്തം നാട് എന്നഭിമാനിക്കുന്ന കേരളം ഇന്ന് കുറ്റവാളികളുടെ കേന്ദ്രമായി തീരുന്നുവെന്ന് നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ NCRB സ്ഥിതി വിവരക്കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സാമൂഹിക കുറ്റകൃത്യങ്ങളെ നിരീക്ഷിച്ച് പഠിക്കുന്ന ഭാരത സർക്കാരിൻ്റെ ഈ കേന്ദ്രം NCRB പുറത്തുവിട്ട ഔദ്യോഗിക റിപ്പോർട്ടിലാണ് കേരളത്തിൻ്റെ വളരെ ഉയർന്ന അധാർമ്മിക സ്വഭാവം പഠനങ്ങളെ അടിസ്ഥാനമാക്കി വെളിപ്പെടുത്തപ്പെട്ടത്. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഇതര സംസ്ഥാനങ്ങളിലെ പ്രതിമാസ ശരാശരിയുടെ ഇരട്ടിയാണ് കേരളത്തിൽ. അതായത് അന്യസംസ്ഥാനങ്ങളിൽ പ്രതിമാസം 200 കേസുകൾ എണ്ണപ്പെടുകയാണെങ്കിൽ കേരളത്തിൽ അത് 400 വർദ്ധിച്ചിട്ടുണ്ടെന്ന് സ്ഥിതി വിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു.
വിവിധ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗാർഹിക പീഡനം, സ്ത്രീ പീഡനം, കൊലപാതകം, കൊലപാതക ശ്രമം, ലൈംഗിക പീഡനം, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീധന മരണം, രാഷ്ട്രീയ കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ അവലോകനം ചെയ്താണ് ദേശീയ ക്രൈം റെക്കോർഡിംഗ് ബ്യൂറോ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സാക്ഷരതയുടെയും ആരോഗ്യ പരിപാലനയ്ക്കുള്ള സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ഊറ്റം കൊള്ളുന്ന കേരളത്തിന് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ തലകുനിക്കേണ്ടി വരുന്ന കണക്കുകളാണ് NCRB പുറത്തുവിട്ടിരിക്കുന്നത്. ആധുനിക മാധ്യമങ്ങളുടെ വിപരീത സ്വാധീനം കേരള സംസ്കാരത്തിൽ ചൂടുനിറങ്ങുന്നുണ്ടെന്നും നമ്മുടെ നാടിന്റെ നിഷേധാത്മകമായ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാധ്യമങ്ങൾക്ക് അതിൽ നല്ലൊരു പങ്കുണ്ടെന്നും പറയാതിരിക്കാനാവില്ല. കാരണം വിവേചനമില്ലാതുള്ള TV, സിനിമ, സീരിയലുകൾ, വികലമായ മാധ്യമ പരിപാടികൾ എന്നിവയോട് ഭ്രമമുള്ളവരായി മാറുന്നുണ്ട് നല്ലൊരു ശതമാനം മലയാളി സമൂഹവും.
അതിനാൽ നാം എങ്ങോട്ട് എന്ന് ചോദിക്കുന്നത് നല്ലതാണ്. നാടിന്റെ സാമൂഹ്യ മനസാക്ഷിയിൽ വ്യാപകമായി വളർന്നുവരുന്ന മൂല്യച്യുതിയാണ് കൊലപാതകമായും അക്രമമായും അഴിമതിയായും മദ്യപാനമായും പിന്നെ സ്ത്രീപീഡനമായും അധാർമികതയായും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. സിനിമ, ടെലിവിഷൻ, സീരിയലുകൾ, പരസ്യങ്ങൾ എന്നിവയിൽ കണ്ടുവരുന്ന മൂല്യബോധമില്ലായ്മയുടെ വികലവും അധാർമികവുമായ രംഗങ്ങളും കഥാതന്തുക്കളും അക്രമപ്രവണതയുടെയും സാമൂഹിക തിന്മയുടെയും വിത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ പാകുന്നുണ്ട്, പിഞ്ചു മനസ്സുകളിൽ പാകുന്നുണ്ട്. എന്ത് കെട്ടിച്ചമച്ചും പടച്ചുവിട്ടും പ്രേക്ഷകരെ രസിപ്പിക്കണം, പിന്നെ ലാഭമുണ്ടാക്കണമെന്ന ലക്ഷ്യം മാത്രമായി ഇറങ്ങുന്ന ചാനലുകളും സീരിയലുകളും സിനിമകളും അവയുടെ നിർമ്മാതാക്കളും സംവിധായകരുമെല്ലാം സഭ്യതയുടെ പരിധികൾ സദാ ലംഘിക്കുകയാണ്. അങ്ങനെ അവർ അറിയാതെ തന്നെ അക്രമങ്ങളുടെയും അധാർമികതയുടെയും പ്രയോക്താക്കളായി മാറുന്നു.
അറിയുവാനുള്ള അവകാശം മനുഷ്യന് അടിസ്ഥാനമാണ്. മനുഷ്യാവകാശവും പൊതുജനത്തിന്റെ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ നിയമസംവിധാനവും ജുഡീഷ്യറിയും ഉണ്ടെങ്കിലും മാധ്യമ ജാഗ്രത തന്നെയാണ് നീതിയും ധാർമ്മികതയും ഉറപ്പാക്കാനുള്ള മാർഗമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. തൽസ്ഥാനത്ത് ഇന്നൊരു വിശ്വാസവഞ്ചനയാണ് മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. നന്മയുടെയും മൂല്യങ്ങളുടെയും പ്രയോക്താക്കളാകേണ്ട മാധ്യമങ്ങൾ സത്യവും യാഥാർത്ഥ്യവും മറന്ന് ലാഭേച്ഛയോടെ വാർത്തയും പരിപാടികളും കെട്ടിച്ചമയ്ക്കാനുള്ള ബദ്ധപ്പാടും കിടമാത്സര്യവുമാണ് പ്രകടമാക്കുന്നത്. ഇന്ന് ഏതൊരു കുടുംബത്തിലെയും അംഗമാണ് ടി വി. എവിടെയും നടക്കുന്ന എന്തു പരിപാടിയും തത്സമയം നമുക്ക് എത്തിച്ചു തരുന്നത് ടി വി, ഇന്റർനെറ്റ് പോലുള്ള മാധ്യമ ശൃംഖലകളാണ്. സമൂഹത്തിലെ അപച്യുതികളും മൂല്യച്യുതികളും പിന്നെ പതുങ്ങിയിരിക്കുന്ന ചതിക്കുഴികളും സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മാധ്യമങ്ങളാണ്. അതിനാൽ വിവരം, വിദ്യ, വിനോദം എന്നിവ പകർന്നു തരേണ്ട മാധ്യമങ്ങൾ വിവേചനത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ നമ്മെ വഴിതെറ്റിക്കാനിടയാകും എന്നതിൽ സംശയമില്ല.
അങ്ങനെ നവസാങ്കേതികതയുടെ അതിപ്രസരത്തിൽ കുട്ടികൾ ടിവി അഡിക്റ്റുകളായി മാറുന്നു. ക്രൂരതയുടെ ദൃശ്യങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങൾ അക്രമത്തോടും ജീവിതത്തിന്റെ പരിപരുക്കൻ രീതികളോടും നിസ്സംഗരായി മാറുകയാണ്. ഇന്ന് സമൂഹത്തിൽ പ്രബലപ്പെട്ടു വരുന്ന ഉപഭോഗ സംസ്കാരത്തിനും മാത്സര്യ സംസ്കാരത്തിനും കാരണം ഒരു പരിധിവരെ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളല്ലേ? സാമൂഹിക നന്മകളും തിന്മകളും ഒരുപോലെ പ്രതിഫലിക്കേണ്ട കണ്ണാടിയാണ് സത്യത്തിൽ മാധ്യമങ്ങൾ. ഇന്ന് സമൂഹത്തിൽ കുട്ടികളുടെ മാത്രമല്ല, എന്തിന് മുതിർന്നവരുടെ പോലും സ്വഭാവം, പെരുമാറ്റം, പ്രതീക്ഷ, ഇഷ്ടാനിഷ്ടങ്ങൾ, ചെലവ്, ആഘോഷങ്ങൾ, ഇതിൻ്റെയെല്ലാം മാർഗരേഖയായി മാറുന്നത് മാധ്യമങ്ങളാണ്. വാർത്തകൾ പോലും ഇന്ന് ഉൽപ്പന്ന പ്രാധാന്യത്തോടെയാണ് പുറത്തു വരുന്നത്. മാധ്യമങ്ങൾ അതിനെ ഇഷ്ടതാരങ്ങളിലൂടെയും പ്രമുഖരിലൂടെയുമെല്ലാം പാക്കേജ് ചെയ്താണ് പുറത്തേക്ക് വിടുന്നത്, പ്രദർശിപ്പിക്കുന്നത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, കേരളം ഇന്ന് ആത്മഹത്യയുടെ നാടായി മാറിയതിന് പിന്നിലെ കാരണം കടക്കിണിയാണെന്ന് പറയാറുണ്ട്. ഉപഭോഗ സംസ്കാരത്തിൽ മുളയെടുത്ത കടബാധ്യതകളാണിത്. ആഡംബരവും ആർഭാട വിവാഹങ്ങളും ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും മാത്സര്യബുദ്ധിയോടെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുമെല്ലാം വരുത്തിക്കൂട്ടുന്നതാണ് ഈ കടക്കിണികൾ. പണമുണ്ടെങ്കിൽ എന്തെല്ലാം സ്വായത്തമാക്കാമെന്ന വിചാരം അതിൻ്റെ പിന്നിലുണ്ട്. സാധനങ്ങൾ വാങ്ങിയാൽ സമ്മാനം എന്നിങ്ങനെയുള്ള മാധ്യമ പ്രചാരണങ്ങളാണ് ശബരിനാഥന്മാരെ കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. പിന്നെ റിയാലിറ്റി ഷോകൾ മറ്റൊരു സാമൂഹിക മാധ്യമ വിപത്താണെന്ന് പറയാം. കാരണം വളരെയധികം കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന വേദിയാണെന്ന് സമ്മതിക്കുമ്പോഴും കുട്ടികളുടെ കുട്ടിത്തം നഷ്ടപ്പെടുത്താൻ റിയാലിറ്റി ഷോകൾക്ക് സാധിക്കും. സാധാരണ കൗമാരക്കാരെന്ന് പറയുന്നത് 13 മുതൽ 18 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളെയായിരുന്നു. 10 മുതൽ 13 വരെ വയസ്സ് പ്രായമുള്ളവരെ നാം ടീനേജ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ വിടവെന്ന് ഇല്ലാതായിരിക്കുകയാണ്. ഇന്ന് 10 വയസ്സുള്ള കുട്ടിയും വേഷവിധാനത്തിലും പെരുമാറ്റത്തിലുമെല്ലാം മുതിർന്നവരുടെ ആഗ്രഹങ്ങൾ വച്ചു പുലർത്തുമ്പോൾ മാധ്യമങ്ങൾക്കതിൽ പങ്കില്ലേ?
കരി മാടി കട്ടുറുമ്പ്, കാട്ടിലായാലും വീട്ടിലായാലും മുട്ടി മുട്ടി പോണതെന്താണ്?
മാധ്യമങ്ങളുടെ ക്രിയാത്മകമായ പങ്ക് നിരാകരിക്കുന്നില്ല. മലിനീകരണം, പകർച്ചവ്യാധികൾ, HIV ബാധിതരായ കുട്ടികളുടെ അവസ്ഥ, അവർ അനുഭവിക്കുന്ന വിവേചനം, പരിസ്ഥിതി നാശം, മതപീഡനം, ഭീകരാക്രമണം മുതലായ വസ്തുതകൾ ദൃശ്യമാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നു, അവയെപ്പറ്റി അവബോധം വളർത്തുന്നു. സാക്ഷരത ഇല്ലാത്തവർ പോലും ജലമലിനീകരണത്തെപ്പറ്റിയും അതുമൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികളെക്കുറിച്ചുമെല്ലാം അവബോധം കൈവരിക്കുന്നത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയാണ്. മനുഷ്യാവകാശ ലംഘനം, പോലീസ് പീഡനം, സ്ത്രീ പീഡനം, റോഡ് നിയമലംഘനം, ഭൂമി കയ്യേറ്റം എല്ലാം വെളിപ്പെടുത്തുന്നതും അവബോധം നൽകപ്പെടുന്നതും സമ്പർക്ക മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. അറിവ് ശക്തിയാണ്. അറിവും വിവരവും തരുന്നത് മാധ്യമങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തി മാറ്റത്തിന് വഴിയൊരുക്കി സമത്വവും സാമൂഹിക നീതിയും സുരക്ഷയും അവസര സമത്വവും അതിനാവശ്യമായ പുതിയ മനോഭാവവും മനസ്ഥിതിയും മൂല്യസംഹിതയും നൽകുന്നതിന് മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെ. മാതാപിതാക്കളും അധ്യാപകരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും സമൂഹത്തിലെ നേതാക്കളുമെല്ലാം ഭാവി തലമുറയുടെ ഉത്തരവാദിത്തം വഹിക്കുന്നവരാണ്. മാധ്യമങ്ങളുടെ വിപരീത സ്വാധീനത്തിൽ നിന്നും കുട്ടികളെ സ്വതന്ത്രരാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വലിയൊരു പങ്ക് ഇവർക്കാണുള്ളത്. കുട്ടികളെ മാധ്യമാവബോധമുള്ളവരാക്കാൻ സഹായകമാകുമെന്ന് കരുതുന്ന ചില നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കട്ടെ.
ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളെ നിഷ്ഠയുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ സഹായകമാകുന്നൊരു സമയസൂചിക അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അവർക്ക് നൽകുക, പിന്നെ അത് പാലിക്കാൻ അവരെ പ്രത്യേകം സഹായിക്കുക.
പഠനത്തിലും വിശ്രമത്തിലും എന്ന പോലെ ടിവി പരിപാടികൾക്കും ഉല്ലാസത്തിനും ദിനചര്യയിൽ സമയം കണ്ടെത്തുക.
പിന്നെ കുട്ടികളുടെ പരിപാടികൾ അല്ലെങ്കിൽ കുട്ടികൾക്കുതകുന്ന പരിപാടികൾ ചെയ്യാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക.
സമപ്രായക്കാരോട് ഇടപഴകാനും പുറംവാതൽ കളികളിൽ ഏർപ്പെടുവാനും അവസരമൊരുക്കുക.
വ്യക്തിപരമായി ഓരോ കുട്ടികൾക്കുമുള്ള സവിശേഷമായ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുക. ഉദാഹരണത്തിന് കല, കളി, കൃഷി, കായികം, സംഗീതം, നൃത്തം, പക്ഷി വളർത്തൽ എന്നിങ്ങനെ.
കുട്ടികൾ കാണുന്ന പരിപാടികൾ അവർക്കൊപ്പം മുതിർന്നവരും കാണുക, എന്നിട്ട് ആവശ്യം പോലെ അവരെ സഹായിക്കുക, നയിക്കുക.
പിന്നെ കുട്ടികൾക്കുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് മൂല്യാധിഷ്ഠിത പരിപാടികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് സഹായകമാകുന്ന പരിപാടികൾ തയ്യാറാക്കുന്നതിന് മാധ്യമപ്രവർത്തകരും ഭരണകർത്താക്കളും മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക, അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക.
വിനോദ പരിപാടികളിൽ എന്ന പോലെ വിജ്ഞാന പരിപാടികളിലും കുട്ടികളെ മെല്ലെ തൽപരരാക്കുക.
അതിനാൽ മാധ്യമസൃഷ്ടമായ നമ്മുടെ ലോകത്ത് നന്മയുടെ ചാലകശക്തിയായ മാധ്യമങ്ങളെ നന്മയ്ക്കായി തന്നെ ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. മാധ്യമാവബോധമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് നന്മയുടെ പ്രയോക്താക്കളാകാം. നമുക്ക് കൈകോർത്ത് പ്രവർത്തിക്കാം. ഈ പരിപാടിയിലെ ഗാനങ്ങൾ ആലപിച്ചത് ഫാദർ ജോസഫ് പാലിക്കൽ CMI-ഉം ഗീതുവും കൂട്ടുകാരുമാണ്. രചന ഫാദർ ജോർജ് പിട്ടാപ്പിള്ളി CMI. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഉദ്യാനനാഥയുടെ സഭാംഗമായ സിസ്റ്റർ റിൻസി മുണ്ടയ്ക്കലും ഫാദർ വില്യം നെല്ലിക്കലും ഒരുക്കിയ കുട്ടികളെയും മാധ്യമങ്ങളെയും സംബന്ധിച്ച ചിന്താമലരുകളാണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.